അവന്റെ സ്വരം കേൾക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ നികത്താൻ കഴിയാത്ത നഷ്ടങ്ങൾ സംഭവിക്കും. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം ഉടനെ ചെയ്യാൻ ഈശോ പറഞ്ഞപ്പോൾ. 2019 ഏപ്രിൽ 1. രോഗലക്ഷണമായ നടുവേദന ആരംഭിച്ചിട്ട് 2 മാസം. നട്ടെല്ലിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് പരസഹായത്തിൽ ജീവിക്കാൻ തുടങ്ങിയ നാളുകൾ. അന്ന് വേദന മൂലം ഇഞ്ചക്ഷൻ എടുത്ത് മുറിയിൽ കിടക്കുകയാണ്. അതിനാൽ അവധിയെടുത്തു. വിശുദ്ധ ഗ്രന്ഥം നെഞ്ചിൽ വെച്ചുകൊണ്ടാണ് കിടപ്പ്. വേദന സംഹാരികൾക്കൊന്നും എന്റെ വേദനയെ ശമിപ്പിക്കാൻ പലപ്പോഴും സാധിച്ചിരുന്നില്ല. ഈശോയോട് കലബില പറഞ്ഞുകൊണ്ട് സമയം തള്ളി നീക്കി. ഏകദേശം 3 മണിയായി. ഈശോ ആജ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞു. സബിതയ്ക്കു വേണ്ടി എന്തെങ്കിലും ഉടനെ ചെയ്യുക. ശരീരം മുഴുവൻ തണുത്തുറഞ്ഞ പോലെ, എന്തിനെന്നില്ലാതെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഫേസ്ബുക്ക് തുറന്നൊരു സുഹൃത്തിന് മെസ്സേജ് അയച്ചു. നമ്മുടെ സ്കൂൾ ബാച്ച് സുഹൃത്തുക്കളെ കണ്ടെത്തി ഗ്രൂപ്പ് ഉണ്ടാക്കണം. സബിതയ്ക്ക് വേണ്ടി എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. 20 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ സഹപാഠിയും സ്കൂളിന്റെ അഭിമാനവും സ്വപ്നവുമൊക്കെയായിരുന്നു സബിത. ഇത്രയും വർഷങ്ങൾ പിന്നിട്ടെന്ന് വളരെ വിങ്ങലോടെയാണ് ഉൾക്കൊണ്ടത്. മനസ്സിൽ വല്ലാത്തൊരു ഭാരം. ഇത്രയും വർഷം ഞാൻ എന്തുകൊണ്ട് സബിതയെ അന്വേഷിച്ചില്ല എന്ന ചോദ്യം മുൾമുന പോലെ എന്നെ കുത്തി നോവിക്കാൻ തുടങ്ങി. ഈശോയുടെ മുൻപിൽ വലിയൊരു ഭാരവും പേറി ഞാൻ നിന്നു. മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവൾക്ക് വേണ്ടി. ദൈവകരുണയുടെ പ്രഘോഷകയായിരുന്നു അന്ന് ആളുകളിൽ ഞാൻ. പ്രവൃത്തിയില്ലാത്ത പ്രഘോഷണങ്ങളായിരുന്നു അവയെന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ. എന്തായാലും 9 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ചികിത്സയ്ക്ക് വേണ്ടി. പെട്ടെന്ന് തന്നെ പഴയകാല സഹപാഠികളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടു. ഡേവിഡ് സബിത, അതായിരുന്നു ഗ്രൂപ്പിന്റെ പേര്. സബിതയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. നഴ്സറി മുതൽ പല ക്ലാസ്സുകളിലും ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചിട്ടുള്ളത്. വീടിനടുത്തുള്ള കൂട്ടുകാരി, പഠനത്തിൽ മിടുക്കി, ക്ലാസ് ലീഡറായും സ്കൂൾ ലീഡറായും എപ്പോഴും എല്ലാവരുടെയും അഭിമാനമായിരുന്നു. നല്ല കൈയക്ഷരം, ആരോടും വഴക്കിടാത്ത, എല്ലാവരോടും സമാധാനപരമായി ഇടപെടുന്ന ഒരു പാവം പെൺകുട്ടി. പഠന വിഷയങ്ങൾ മറ്റു കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്നതിൽ പ്രത്യേക പ്രാവീണ്യം അവൾക്കുണ്ടായിരുന്നു. പരീക്ഷയെടുക്കുമ്പോൾ സ്കൂൾ വരാന്തയിൽ സബിതയ്ക്ക് ചുറ്റും കുട്ടികൾ നിറയുമായിരുന്നു. അവൾ പറയുന്ന ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ വരുമെന്ന ഒരു വിശ്വാസത്തിൽ. പലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട്. അക്രൈസ്തവയാണെങ്കിലും അവളുടെ പ്രാർത്ഥിക്കുന്ന മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ക്ലാസ് മുടങ്ങിയാൽ വളരെ വിഷമിക്കുന്ന കുട്ടിയായിരുന്നു. അതിനാൽ വളരെ അപൂർവമായി മാത്രമേ അവൾ ക്ലാസ് മുടങ്ങിയിട്ടുള്ളൂ. അവളുടെ നോട്ട്ബുക്കുകൾ നോക്കിയാണ് പലപ്പോഴും ഞാൻ എൻ്റെ നോട്ട്ബുക്ക് പൂർത്തീകരിച്ചിരുന്നത്. ചെറുപ്പം മുതലേ നിത്യരോഗിയായിരുന്നു ഞാൻ. ഒരു കാലഘട്ടം വരെയും വളരെ കുറച്ച് മാത്രമേ സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നുള്ളൂ. ഏകദേശം 100 പേർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നു. ഏപ്രിൽ 13 അവളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു സംഗമം ക്രമീകരിച്ചു. അവളെ പഠിപ്പിച്ച കുറച്ച് അധ്യാപകരെയും ക്ഷണിച്ചു. ചികിത്സയുടെ ഭാഗമായി ഒത്തിരി ചെലവുകൾ അവൾക്കുണ്ടായിരുന്നു. ചെറിയൊരു സഹായം എല്ലാവരും കൈകോർത്തു നൽകി. 20 വർഷമായി ഒരു വീടിനുള്ളിൽ മാത്രമായിരുന്നു അവളുടെ ലോകം. സ്വന്തമെന്ന് പറയാൻ ഒരു സുഹൃത്തു പോലുമില്ലാതെ, ആരോടും അവളുടെ വേദനകൾ പങ്കുവെക്കാനില്ലാതെ ജീവിതം പോരാടി ജയിക്കുകയായിരുന്നു സബിത. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പനിയുടെ രൂപത്തിൽ അവളുടെ ജീവിതത്തിലേക്ക് സഹനം വാതിൽ തുറന്നു. പിന്നീട് ശ്വാസകോശങ്ങളിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും ഇൻഫെക്ഷൻ ആവുകയും മാസങ്ങൾ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ചു കഴിയുകയും ചെയ്തു. ഒരു നാടും സ്കൂൾ മുഴുവനും അവളുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിച്ചു കാത്തിരുന്നു. പക്ഷെ മറ്റൊരു സബിതയായിട്ടായിരുന്നു അവളുടെ തിരിച്ചുവരവ്. അവളുടെ കഴിവുകൾ പലതും നഷ്ടപ്പെട്ടിരുന്നു. ഓർമ്മകൾ മങ്ങിപ്പോയി. പഠിക്കാൻ കഴിയാത്ത അവസ്ഥ. എല്ലാ സ്വപ്നങ്ങളുടെയും ചിറകുകൾ അറുത്തെടുത്ത പോലെ, കുറേ മരുന്നുകൾ കൊണ്ടു മാത്രം ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾ. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞതോടെ എല്ലാവരും പുതിയ വഴികളിലേക്ക് ചേക്കേറി. ഒരുപക്ഷെ ജീവിതത്തിന്റെ വ്യഗ്രതയിൽ എല്ലാവരും അവളെ പതിയെ മറന്നുപോയി കാണണം. ആരെയും കണ്ടെത്താൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം അവളുടെ ലോകം അത്രയും ചുരുങ്ങപ്പെട്ടിരുന്നു. സബിതയുടെ വീട്ടുകാരെ വിളിച്ചറിയിച്ചു അവളോടൊപ്പമുള്ള ഞങ്ങളുടെ ഒരു ദിനത്തെക്കുറിച്ച്. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ, അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. സുഭാഷിതങ്ങൾ 3:27 എന്നാണല്ലോ വചനം പറയുന്നത്. അവൾക്ക് ഞങ്ങളോടൊക്കെ വീഡിയോ കോളിൽ സംസാരിക്കാമല്ലോ എന്നോർത്ത് ഒരു മൊബൈൽ വാങ്ങി. ഒപ്പം ഒരു ചുരിദാർ തയ്ക്കാനുള്ള തുണിയും. ഏപ്രിൽ 13 ഞങ്ങളെല്ലാവരും അവൾക്കു ചുറ്റും കൂടി. പലരെയും അവൾക്ക് മനസ്സിലായില്ല. പക്ഷെ അധ്യാപകരെയെല്ലാം അവൾ തിരിച്ചറിഞ്ഞു, എന്നെയും. അവളെക്കൊണ്ട് സംസാരിപ്പിച്ചു മതിയാകുവോളം. കേക്ക് മുറിപ്പിച്ചു. അവൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. 20 വർഷത്തെ ഏകാന്തതയിൽ അവൾ പൊട്ടിച്ചിരിച്ച ഒരു ദിവസം. അവളെ വീഡിയോ കോൾ വിളിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരുടെയും നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു. കുറച്ച് സുഹൃത്തുക്കൾ തൊട്ടടുത്ത മാസത്തിൽ അവളെ കാണാൻ വരുമെന്ന് ഉറപ്പും നൽകി. ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൽ അവൾ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞ് യാത്രയാക്കി. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവളുടെ മുഖത്ത് പൂർണ്ണചന്ദ്രന്റെ പോലെ ഈശോ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോയുടെ മുഖം പോലെ തോന്നിയപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ തിരിച്ചു പോന്നു, വീണ്ടും തിരക്കുകളുടെ ലോകത്തേക്ക്. പലരും അവളെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ജൂൺ 1 എനിക്കൊരു വാട്സാപ്പ് സന്ദേശം ഒരു സുഹൃത്തിൽ നിന്ന് ലഭിച്ചു. സബിത ആശുപത്രിയിലാണ്, അല്പം സീരിയസ് ആണ്. ആ വാർത്ത എന്നെ അസ്വസ്ഥയാക്കി. വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അവൾ വെന്റിലേറ്ററിലാണെന്നറിഞ്ഞു. ആ അമ്മയുടെ കരച്ചിൽ താങ്ങാൻ കഴിയുമായിരുന്നില്ല. ആശുപത്രിയിലേക്ക് പോകും മുൻപ് 2 ദിവസങ്ങളിൽ അവൾ പലതവണ എന്നെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെന്നും മരിയയോട് സംസാരിക്കണമെന്ന് പറഞ്ഞെന്നും അമ്മ പറഞ്ഞു. എന്റെ ഹൃദയം പൊട്ടിപ്പോകും പോലെ തോന്നി. നിയന്ത്രിക്കാൻ കഴിയാതെ കണ്ണീർ ചാലുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു, പെയ്തൊഴിയാത്ത മഴ പോലെ. വീണ്ടും ഞങ്ങളെല്ലാവരും അവളുടെ ജീവനു വേണ്ടി ദൈവസന്നിധിയിൽ യാചിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഉണ്ടായിരുന്നില്ല. ജൂൺ 21 ഞങ്ങളുടെ വെള്ളരിപ്രാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. ജീവിതത്തിൽ ഇന്നോളം അനുഭവിക്കാത്ത ഒരു ശൂന്യതയും നിരാശയും ദുഃഖവും ഞങ്ങളെല്ലാവരും അനുഭവിച്ചു. വിവിധ സ്ഥലങ്ങളിലായിരുന്നിട്ട് കൂടി ഞങ്ങളെല്ലാവരുടെയും ഭവനങ്ങൾ ഒരു മരണവീടായി. ഇനി അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു. ഏറ്റവും സുന്ദരിയാക്കി അവളെ യാത്രയാക്കുക. അവൾക്ക് സമ്മാനിച്ചിരുന്ന ചുരിദാർ തുണി 2 മണിക്കൂറിൽ തയ്ച്ചെടുത്ത് അണിയിച്ചു. ചുവന്നയൊരു പട്ടുതുണിയിൽ അവളെ പൊതിഞ്ഞു. മുല്ലപ്പൂവുകൾ കൊണ്ട് അവളെ മൂടി. ജീവനറ്റ അവളുടെ ശരീരം കാണാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എങ്കിലും അവസാനമായൊരു നോക്ക് കാണാൻ ഹൃദയം തുടിച്ചു. സുഹൃത്തുക്കൾ വീഡിയോ കോൾ വിളിച്ച് അവളുടെ ശരീരത്തിനടുത്ത് വച്ചു. എന്റെ നിലവിളി അവളുടെ കാതുകളിലും മുഴങ്ങിക്കാണണം. ഒരേ ഒരു ചോദ്യം മാത്രം എന്നിൽ അവൾക്കായി അവശേഷിച്ചിരുന്നു. സബിത, നീ ഞങ്ങളോട് ക്ഷമിക്കില്ലേ? സബിതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് ഈശോ പറഞ്ഞത് അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതുകൊണ്ടാണ്. ആ കൂടിച്ചേരലിന് ശേഷം 68 ദിവസങ്ങൾ മാത്രമേ അവളുടെ ജീവിതത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഈ ലോകത്തിന്റെ വേദനകളിൽ നിന്ന്, കപടതയിൽ നിന്ന് ദൈവം അവളെ കൊണ്ടുപോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവളുടെ വേർപാടിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കൊറോണ കാലത്ത് പഠനത്തിന് സാമ്പത്തിക വിഷമമുള്ള ഒരു കുട്ടിക്ക് ഓൺലൈൻ പഠനത്തിനായി ഞങ്ങൾ TV നൽകി. പഠനം പൂർത്തിയാക്കാൻ കഴിയാത്ത അവളുടെ വേദനയ്ക്ക് ഒരല്പം ആശ്വാസം നൽകാൻ ഇന്നും അവൾ അനേകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളിൽ ചില ദൈവികമായ പ്രേരണകൾ നൽകും. പ്രാർത്ഥനയോടെ ആ പ്രചോദനങ്ങളെ വിവേചിച്ചറിയാൻ നാം പരിശ്രമിക്കണം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. യെശയ്യ 30:21. ഒരുപക്ഷെ അവന്റെ സ്വരം കേൾക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ പിന്നീടൊരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, യോഹന്നാൻ 10:27 എന്നരുളി ചെയ്ത ഈശോയെ നമുക്ക് അനുഗമിക്കാം. അവൻ മേയ്ക്കുന്ന മേച്ചിൽപ്പുറങ്ങളാണ് നാം കണ്ടെത്തുന്ന ചതുപ്പുനിലങ്ങളേക്കാൾ അഭികാമ്യം.